ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. എഫ്സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ്വ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദനും എ വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3rd സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 GW 2025 മാർച്ച് ആയപ്പോഴേക്കും 74 GW ഉയർന്നു. പശ്ചിമേഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡാവൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. രണ്ടുപേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം 18 മെയ്ന് സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3 ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 5:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
കഴിഞ്ഞ 2 കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 കിലോമീറ്റർ അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു.
മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 കോടി രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 ലക്ഷം രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു രാത്രി 9:30. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.